ആൻസ് ജോസ് എഴുതുന്ന ലേഖനം കുട്ടിയാണോ പെണ്ണോ. ഒരിക്കൽ സഹപ്രവർത്തകർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ മരണത്തെക്കുറിച്ചുള്ള ചർച്ച ആരോ തുടങ്ങിവെച്ചു. ഓരോരുത്തരും അവരവർ മരിച്ചുപോയാൽ എന്താകുമെന്നുള്ള ചിന്തയാണ് പങ്കുവച്ചത്. പക്ഷെ ഒരു ചേച്ചി മാത്രം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പപ്പ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു, ഞാൻ മരിച്ചാൽ പപ്പായ്ക്ക് പിന്നെ ആരുമില്ല. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ചേച്ചിക്ക് ഭർത്താവും 3 മക്കളുമുണ്ട്. മക്കളുടെ കാര്യത്തെക്കാളും ചേച്ചിയുടെ ചിന്ത പപ്പയെക്കുറിച്ചായിരുന്നു. ഏതായാലും ചേച്ചി ജീവിച്ചിരിക്കെ തന്നെ പപ്പ മരിച്ചു. പറയാതെ വയ്യ, ചേച്ചിയും കുടുംബവും ആ പപ്പയെ മരണം വരെ പൊന്നുപോലെ തന്നെ നോക്കി. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. മാരകരോഗം ബാധിച്ച പപ്പയും അമ്മയും നാട്ടിൽ, മകൻ വിദേശത്ത്. വർഷങ്ങളോളം ആ അമ്മ ഒറ്റയ്ക്ക് ആ പപ്പയെ ശുശ്രൂഷിച്ചു. അയൽപ്പക്കാരും സഹായിച്ചു. അദ്ദേഹത്തിന്റെ മൃതസംസ്കാര വേളയിലാണ് മകൻ വരുന്നത്. ഇതിൽ പറഞ്ഞ രണ്ടുപേരെയും വിധിക്കാനല്ല ഇത് എഴുതുന്നത്. രണ്ടാമത് പറഞ്ഞ സംഭവത്തിലെ മകന്റെ ഹൃദയം നമുക്കറിയില്ലല്ലോ. ഒരുപക്ഷെ പപ്പായുടെ ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കാനായിരിക്കാം അവൻ വിദേശത്ത് തുടർന്നത്. അവസാന കാലത്ത് പപ്പയെ ശുശ്രൂഷിക്കാൻ സാധിക്കാത്തതിൽ ആ മനസ്സ് നീറുന്നുമുണ്ടാവാം. ആൺകുട്ടിയാണെങ്കിൽ അവസാന കാലത്തൊരു തുണയാകുമെന്ന് കരുതുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പൊതുവെ മിക്ക കുടുംബങ്ങളിലും ആൺകുട്ടികൾ ജനിക്കുമ്പോൾ സന്തോഷവും പെൺകുട്ടികൾ ജനിക്കുമ്പോൾ വിഷമവും വരുന്നത്. മുകളിൽ പറഞ്ഞ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം, അവസാനകാലം എങ്ങനെയായിരിക്കണമെന്നുള്ളത് ഒരു വിളിയാണെന്നാണ്. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ മാതാപിതാക്കൾ ഒറ്റയ്ക്കാകുന്നു എന്നതാണ് അടുത്ത പ്രശ്നം. എന്നാൽ 3-4 ആൺമക്കളുള്ള മാതാപിതാക്കളും ഒറ്റപ്പെടുന്ന അവസ്ഥകളുണ്ടല്ലോ. ഒരു സംഭവം കൂടി പറയാം. 2 പെൺമക്കളെയും ദൂരെ വിവാഹം ചെയ്തയച്ചെങ്കിലും മക്കൾക്കും മരുമക്കൾക്കും ആ മാതാപിതാക്കളുടെ വീടിനടുത്ത് തന്നെ ജോലി ലഭിച്ചതിനെ തുടർന്ന് അവരും നാട്ടിലേക്ക് വരുന്നു. മക്കളും കൊച്ചുമക്കളും അവധി ദിവസങ്ങളിൽ ആ മാതാപിതാക്കൾക്കൊപ്പമാണ്. അല്ലാത്തപ്പോഴും ഏത് സമയത്തും എന്താവശ്യം വന്നാലും അവർ ഒരു വിളിപ്പാടകലെ തന്നെയുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമല്ല. അടുത്ത പ്രശ്നം സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കേണ്ടേ എന്നതാണ്. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയച്ചതിൻ്റെ പേരിൽ ബാധ്യതയിലായ കുടുംബങ്ങളുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ എത്രയോ പെൺകുട്ടികൾ പഠിച്ച് സമ്പാദിച്ച് കുടുംബത്തെ രക്ഷിച്ച കഥകൾ നമുക്കറിയാം. എല്ലാവരും അങ്ങനെയല്ലെങ്കിലും ആൺകുട്ടികൾ സ്വത്ത് നശിപ്പിച്ച കഥകളും കേൾക്കാറില്ലേ. അപ്പോൾ ഇവിടെയും ആണോ പെണ്ണോ എന്നതല്ല പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം കേട്ടിട്ടുള്ളത് കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ പറ്റില്ലല്ലോ എന്നതാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നതിലല്ലേ കാര്യം. ഞാൻ നരകത്തിലും എൻ്റെ വീട്ടുപേര് ലോകത്തിലും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾക്ക് 5 പെൺമക്കളായിരുന്നു. കൊച്ചു ത്രേസ്യ വിശുദ്ധയായപ്പോൾ അവളുടെ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതവും വെളിച്ചത്തു വന്നു. അവരും ഇന്ന് വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെട്ടു. എത്രയോ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ വായിക്കുന്നു. മറ്റു മേഖലകളിലും ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ പേരുകൾ പത്രങ്ങളിലും അവരെക്കുറിച്ചുള്ള ലേഖനങ്ങളിലും പുസ്തകങ്ങളിലുമെല്ലാം വായിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിലും ഉപരിയായി പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് എങ്ങനെ സുരക്ഷിതരായി വളർത്തുമെന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തിന്മയ്ക്ക് മാതാവിനെ ഭയമാണ്, പിന്നെ അവരെ വിശുദ്ധിയിൽ വളർത്തുക. തിന്മയ്ക്ക് കുടുംബത്തിൽ കയറിയിറങ്ങാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ അവർക്ക് ആൺകുട്ടിയെയും തൊടാൻ സാധിക്കില്ല, പെൺകുട്ടിയെയും തൊടാൻ സാധിക്കില്ല. മാതാപിതാക്കൾ പ്രാർത്ഥനയില്ലാതെ ജീവിച്ചിട്ട് തിന്മയ്ക്ക് കുടുംബത്തിൽ കയറാൻ അവസരമൊരുക്കിയാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വഴിതെറ്റിപ്പോകാം. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവം തരുന്നതാണല്ലോ. ദൈവത്തിന് തെറ്റുപറ്റുമോ? അപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അവരോടൊപ്പമുള്ള ജീവിതം അടിച്ചു പൊളിക്കുക. കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ വായിക്കുമ്പോൾ കൊതിയാകും അതുപോലുള്ള പെൺമക്കളെ കിട്ടാൻ. 5 പെൺമക്കളുള്ള അവരുടെ വീട് ഭൂമിയിലെ കുഞ്ഞു സ്വർഗം തന്നെയായിരുന്നു. പെൺമക്കളില്ലാതെ വേദനിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. എന്നെക്കുറിച്ചുള്ള പദ്ധതികൾക്ക് യോജിച്ചതാണെന്ന് ഉറപ്പുള്ളതിനാലാണ് അവിടുന്ന് നമുക്ക് ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നൽകുന്നത്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനങ്ങൾ 127:3.